SBS Radio.
നമസ്കാരം പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്.
പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുന്നുണ്ടല്ലോ, അത് എന്താണ് ഈ പദ്ധതി എന്നുള്ളത് വിശദീകരിക്കാമോ?
ഈ പദ്ധതി മെയിനായിട്ട് നോക്കുന്നത് മൂന്ന് രാജ്യങ്ങളുണ്ട്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ. ഇത് ഒരു ഓസ്ട്രേലിയൻ റിസർച്ച് കൗൺസിൽ ഡിസ്കവറി പ്രോജക്റ്റ് ആണ്. അതിൻ്റെ മെയിൻ ഉദ്ദേശങ്ങൾ ലോക്കലായിട്ടുള്ള നോളജ്, ഈ പ്ലാന്റ് വെറൈറ്റി സെലക്ഷന്, ബ്രീഡിംഗ്, പിന്നെ പരമ്പരാഗതമായ കൃഷി രീതികൾ, അത് ഇൻ റിലേഷൻ ടു ഫുഡ് സെക്യൂരിറ്റി, പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ, ഇതൊക്കെ എങ്ങനെ കൂട്ടിക്കെണിപ്പിച്ചിട്ട് ചെറുകിട കർഷകർക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന് വേണ്ടി ഞങ്ങൾ കേരളം ചൂസ് ചെയ്തത്, ഒന്നാമത് കേരളത്തിൽ പഠിപ്പുള്ള അറിവുള്ള കർഷകരുണ്ട്, പിന്നെ പരമ്പരാഗതമായ കൃഷിക്ക് കേരളത്തിൽ ഇപ്പോൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പിന്നെ കാലാവസ്ഥ വ്യതിയാനം നന്നായി വരുന്നുണ്ട് കേരളം. അപ്പോൾ അതൊരു കേരളം ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്.
അപ്പോൾ ഇത് കേരളത്തിലെ കർഷകരുടെ പരമ്പരാഗത രീതികൾ, അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് അതേക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ ഈ ഒരു പഠനത്തിന്റെ പ്രസക്തി എന്തായിരിക്കും?
ഇതിന്റെ മെയിൻ പ്രസക്തി ഞങ്ങളിപ്പോ നെല്ല് കൃഷി ചെയ്യുന്ന കർഷകരെയാണ് ഞങ്ങളിപ്പോ സെലക്ട് ചെയ്തേക്കുന്നത്. ഒന്ന് അമ്പലവയൽ, വയനാട്ടിലുള്ള പരമ്പരാഗതമായിട്ട് പല ഒരു 100 ഇനത്തോളം ലോക്കൽ നെല്ലിനങ്ങളുണ്ട്, അത് കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 20-26 കൃഷിക്കാരെ ഞങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ അവരെ മീറ്റ് ചെയ്തു. രണ്ടാമത് മലപ്പുറത്ത് പൊന്നാനി ഡിസ്ട്രിക്റ്റില്, അവിടെയും ഒരു പൊന്നാനി ലോക്കലായിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്, അവർ ലോക്കൽ വെറൈറ്റീസും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് പാലക്കാട്ട്, അവിടെയുള്ള ഒരു കൂട്ടം ഒരു 20 ആൾക്കാരെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഗ്രൂപ്പോടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ പഠനത്തിന് വളരെ ഉപകാരമായിരിക്കും. അപ്പം കാലാവസ്ഥ വ്യതിയാനം കേരളത്തിൽ ഉണ്ട്, ഈ ജൂൺ ജൂലൈ വരുന്ന മഴ അത് വൈകി വരുന്നുണ്ട്, പിന്നെ അതേമാതിരി തന്നെ മഴയുടെ സമയത്ത് മഴ കിട്ടുന്നില്ല. അപ്പോൾ പല കർഷകരും പുതിയ രീതിയിലുള്ള കൃഷിയും പുതിയ തരത്തിലുള്ള നെല്ലിനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ വേറെ കുറേ കൂട്ടർ ഈ പരമ്പരാഗതമായ നെല്ല് കൃഷി, അതായത് ജീരകശാല മുതലായ പല ഇനങ്ങളും, പൊന്നാനി വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് അത് എടുക്കുന്നത്? അതുകൊണ്ട് അവർക്ക് കാലാവസ്ഥയെ വ്യതിയാനത്തെ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ, പിന്നെ അതേമാതിരി തന്നെ ഇവർക്ക് ഇതിനൊരു മാർക്കറ്റ് കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഇവർ ഈ ലോക്കൽ വെറൈറ്റി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ അതിൻ്റെ ഉൽപ്പാദനം ഈ പുതിയ വെറൈറ്റിയിലും കുറവാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ലാഭമുണ്ടോ? പിന്നെ ഇവർക്ക് ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും? പിന്നെ കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോൾ ഈ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് എത്രത്തോളം നടപ്പാക്കുന്നുണ്ട്, ഫാമേഴ്സിന് അത് ഉപകാരമുണ്ടോ, ഇതൊക്കെയാണ് ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത്.
അപ്പോൾ ഇത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ കേരളത്തിലെ കർഷകരും ഒത്ത് പ്രവർത്തിക്കുമ്പോൾ ഇത് ഇരു കൂട്ടരെയും ഏത് രീതിയിലാണ് സഹായിക്കാൻ സാധ്യതയുള്ളത്? ഈ പഠനത്തിൽ നിന്ന് വരുന്ന നിഗമനങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങളിലുള്ളവരെ സഹായിക്കാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ സാധ്യതയുണ്ടോ? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ റൈറ്റ്സിൻ്റെ കാര്യം ഡോക്ടർ കടമ്പൂർ സിദ്ദിഖ് നേരത്തെ സൂചിപ്പിച്ചു, അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യം സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെയുള്ള സാഹചര്യങ്ങളിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇവിടെയുള്ളവർ പരമ്പരാഗത കൃഷി ഉപയോഗിക്കുന്നവരല്ലല്ലോ.
അതെ അതെ, ഓസ്ട്രേലിയയിൽ പരമ്പരാഗത കൃഷി വളരെ കുറവാണ്. എങ്കിലും നമ്മളിപ്പോ ഈ കേരളം, ഇന്തോനേഷ്യയിൽ വേറൊരു എന്റെ കൂടെയുള്ള വേറൊരു ടീമാണ് അത് നോക്കുന്നത്. അവിടെ നിന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ സ്കെയിലും ഓസ്ട്രേലിയ വലിയ സ്കെയിലും ആണെങ്കിലും ഇതിന്റെ ഒക്കെ പ്രിൻസിപ്പിൾസ് ഒന്നാണ്. കാരണം ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ പുതിയ രീതിയിലുള്ള വെറൈറ്റീസ് എങ്ങനെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള വെറൈറ്റീസ് എങ്ങനെ അതിനെ നേരിടുന്നു എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് ഈ പ്ലാന്റ് വെറൈറ്റിയും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലും ഒക്കെ ഇന്റർനാഷണൽ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു നന്നായിട്ട് ഓസ്ട്രേലിയയിലും അവിടെയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എത്രത്തോളം അത് നടപ്പാക്കിയിട്ടുണ്ട്, അത് എത്രത്തോളം ചെറുകിട കർഷകർക്ക് അത് ഉപയോഗമുണ്ടെന്നും പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ റിപ്പോർട്ടും പേപ്പേഴ്സും ഞങ്ങൾ യൂണിവേഴ്സിറ്റിക്കും പിന്നെ ഗവൺമെന്റ് തലത്തിൽ എത്തിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഈ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഗൈഡ് ലൈൻസും ഡയറക്ഷനും കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സൊക്കെ ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അപ്പൊ ബേസിക്കലായിട്ട് ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഇനിയിപ്പോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം പോസിറ്റീവായിട്ട് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ചെറുകിട കർഷകർക്ക് അത് അതുകൊണ്ട് ഗുണം കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഒരു ഹൈപ്പോത്തിസിസ്.
അപ്പോൾ അവിടെ ഇവിടെ ഇപ്പോൾ ഉള്ള ചെറുകിട കർഷകർ, പരമ്പരാഗത രീതികൾ ഉപയോഗിക്കുന്നവർ, കാലാവസ്ഥാ വ്യതിയാനം എത്രമാത്രം തരണം ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താണ് ഇതേക്കുറിച്ച്?
അതിപ്പോ നമ്മളിപ്പോ ഈ കഴിഞ്ഞ ആഴ്ച പോയി ഫാർമേഴ്സായിട്ട് ഒക്കെ ഇന്ററാക്ട് ചെയ്തു. അതായത് രണ്ട് സ്ഥലത്ത് പോയുള്ളൂ, പാലക്കാട്ട് പോകാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഒരു ഡീറ്റെയിൽഡ് സർവേ അതിന്റെ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലുള്ള ഞങ്ങളുടെ കൊളാബറേറ്റേഴ്സ് കൂടിയിട്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു സർവേ ഡിസൈൻ ചെയ്തിട്ട് ആ സർവേയിൽ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമർ കഴിഞ്ഞാൽ അയാൾ എവിടെ ലൊക്കേഷൻ, എത്ര എത്ര ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട്, എത്ര തരത്തിലുള്ള ഇനങ്ങൾ നെൽ ചെയ്യുന്നുണ്ട്, അവരെ എത്ര ഉൽപാദനമുണ്ട്, അതുകൊണ്ട് വല്ല ഗുണങ്ങളുണ്ടോ, കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ പറ്റുന്നുണ്ടോ. അപ്പൊ പല കർഷകരും പറഞ്ഞത് ഇപ്പൊ ഈ മുണ്ടകൻ അതേമാതിരി പുഞ്ച അങ്ങനെ പല കൃഷികൾ അവർ പറഞ്ഞിരുന്നു. അതിൽ പലതും പഴയ വെറൈറ്റി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ കുറച്ചേ ഇൻപുട്ട് മതി. അതേസമയത്ത് പുതിയ വെറൈറ്റി ആണെങ്കിൽ ഒരുപാട് ഇൻപുട്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ഈ കീടനാശിനികൾ അടിക്കേണ്ട വരുന്നു. പഴയ രീതിയിലുള്ള വെറൈറ്റികൾ നട്ടു കഴിയുമ്പോൾ വളരെ കുറച്ച് ഇൻപുട്ടേ അവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഈൽഡും കുറവാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഈ ജൈവ കൃഷിയിൽ ഒരുപാട് പേര് ഇൻട്രസ്റ്റ് ഉണ്ട്, അതൊരു സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ ലോ കേരളത്തിൽ വരുന്നുണ്ട്, ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ ലോ, ഇൻഡിക്കേഷൻ ലോ. ഒരു സ്ഥലത്തുള്ള ഒരു പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ലെറ്റ്സേ അമ്പലവയലിൽ എങ്ങാനും ജീരകശാല എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആ അമ്പലവയലിന് ഒരു ഇത് കൊടുക്കാൻ പറ്റുമോ? അത് ജിയോഗ്രഫി. ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിൽ ബോർഡോയിൽ ഷാമ്പൈൻ, ആ ഒരു ഷാമ്പൈന് ഫ്രാൻസിലെ ബോർഡോ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക വിലയുണ്ട് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ. അത് ഇതുവരെയും കേരളത്തിൽ അങ്ങനെ ആയിട്ടില്ല. ഇപ്പൊ അത് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ പ്രോജക്റ്റ് നമുക്ക് രണ്ടുണ്ട്. ഒന്ന് ലൊക്കാലിറ്റി സ്പെസിഫിക്, അവിടെയുള്ള കർഷകർ അവിടെ നിന്ന് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലേബിൾ ചെയ്യാൻ പറ്റുമോ, കേരളത്തിന് അത് ലേബിൾ ചെയ്യാൻ പറ്റുമോ, ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കർഷക കൂട്ടായ്മയ്ക്ക് അതിനെന്ത് ബെനിഫിറ്റ് കിട്ടും, ഇതേക്കുറിച്ച് ആവശ്യം ഞങ്ങൾ വിശകലനം ചെയ്യും.
അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു അനുഭവ സമ്പത്ത് എത്രമാത്രം ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്രദമാകാൻ സാധ്യതയുണ്ട്?
അത് മെയിനായിട്ട് വരുന്നത് ഒന്ന്, ഈ ഓസ്ട്രേലിയയിലും ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും പ്ലാന്റ് ബ്രീഡേഴ്സായിട്ടൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതായത് ഇപ്പോൾ ഒരു ഒരു വെറൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫാമർ തന്നെ ഒരു വെറൈറ്റി ഡെവലപ്പ് ചെയ്ത് ആ ഫാമർക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഇപ്പോൾ ഫാമേഴ്സ് ഇപ്പോൾ പൊക്കാളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതായത് ഈ എറണാകുളം ആ ഏരിയ ആണ്, മരട് ഏരിയ. അവിടെ പൊക്കാളി റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഒരു ഫാമർ ചോദിച്ചു ഇതുകൊണ്ട് എന്താണ് എനിക്ക് ഗുണം കിട്ടുക, ഗുണം കിട്ടുന്നത് അവരെ പ്രോഡക്റ്റ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ലോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ലോ, പൊക്കാളി എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലം അമ്പലവയലിലുള്ളൂ, അതിപ്പോൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കൾട്ടിവേറ്റ് ചെയ്താൽ അത് അമ്പലവയലാവില്ല. അപ്പോൾ ആ ലോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അമ്പലവയലിൽ ഉള്ള ഈ പ്രത്യേകിച്ചും ആദിവാസി കൂട്ടർ പലതരത്തിലുള്ള കർഷകർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ആ പ്രോഡക്റ്റിന് ഒരു ലേബിൾ ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനത്തെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൂട്ടായ്മയുണ്ട്, അവിടെ കർഷകരുടെ കൂട്ടായ്മയുണ്ട്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒക്കെ കൂടെ, അതൊക്കെ അവർ ചെയ്യേണ്ട ജോലിയാണ്. ഞങ്ങൾ ബേസിക്കായിട്ട് ഇതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് എടുക്കണം, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ഫണ്ടിങ് ആൻഡ് അതർ ഓപ്പർച്യൂണിറ്റീസ്.
ഡോക്ടർ കദംബോട്ട് സിദ്ദിഖ് എസ് പി എസ് മലയാളത്തോട് ഇത്രയും വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു ഡെലീസ്.
Hear more stories in your language by visiting sbs.com.au.